Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Nama Upakrama Asyandam Gari Garnatvina Nimitta Nimitta Gatvina Cha Uttara Uttara Bhuyasthaya Vastidam Smriti Nimitta Sadbhavam ஆசாரசனாபாசிர்விபாசிதம் சர்வம் சர்வதோ பிசமிவ தந்துபேர் யஸ்மின் பிராணே சமர்ப்பிதம். இவிட இதுவரையான உபாசனம் பறையுது. நாம உபக்ரமம் ஆசாந்தம் பிராணன் வர இதுவரை பண்ணு நாம தொடங்கி ஆச வர பண்ணு കാര്യകരണത്വേന നിമിത്ത നൈമിത്തികത്വേന ച ഉത്തരോത്തര ഭൂയഃ. ഇവിടെ ഓരോന്ന് പറയുമ്പോഴും ഇതിൽ ഒരു കാര്യകാരണത്വത്തെ ആരോപിക്കാൻ, അങ്ങനെ കൽപ്പിക്കാൻ പറ്റും. സർവം സർവാത്മകം കൊണ്ട് ഏതിനും പരസ്പരം കാര്യകാരണത്തെ ആരോപിക്കാം. ഇതിവിടെ ഉപാസനയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലൊരു കാര്യകാരണ ബന്ധത്തെ ഉണ്ടാക്കണമെങ്കിൽ എവിടെയാണ് ഉണ്ടാകും? എങ്ങനെയുള്ള കാര്യകാരണത്തെ? നിമിത്ത നൈമിത്തികത്വേന, നിമിത്ത നൈമിത്തിക ഭാവത്തിൽ. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കും, ഞാനും പുസ്തകവും തമ്മിൽ ഒരു കാര്യകാരണ ഭാവം ഉണ്ടാകും. ഞാനല്ല പുസ്തകം സൃഷ്ടിച്ചത്, പക്ഷെ പുസ്തകവും ഞാനും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട് പറയാം. ഈ പുസ്തകം ഇവിടെ വന്ന് ഞാൻ നിമിത്തമായിട്ടാണ് എന്ന് പറയാം. എന്റെ ഉപയോഗത്തിന് വേണ്ടി പുസ്തകം ഇവിടെ വന്നു, ഞാൻ നിമിത്തം പുസ്തകം വന്നു. ഇതൊരു നിമിത്ത നൈമിത്തിക ഭാവവും ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഈ പുസ്തകം ഇവിടെ വരുന്നതിന് ഞാനും നിമിത്തമായി. അങ്ങനെ പരസ്പര നിമിത്ത നൈമിത്തിക ഭാവം വരും. അതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അതായത് നിമിത്ത നൈമിത്തികത്വം വരുന്നതിന് കാര്യം കാരണം തന്നെ ആവണമെന്നില്ല, മണ്ണും കുടവും പോലെ ആവണമെന്നില്ല, അല്ലാതെ വരാം. അങ്ങനെ ഒരു നിമിത്ത നൈമിത്തിക ഭാവം പ്രപഞ്ചത്തിൽ സർവത്തിലുമുണ്ട്. ഈ കസേര ഞാൻ സൃഷ്ടിച്ചല്ലോ, പക്ഷെ ഞാനും കസേരയും തമ്മിലൊരു നിമിത്ത നൈമിത്തികം. ഈ കസേര എനിക്ക് വേണ്ടി ഉണ്ടായി, ഞാനീ കസേരയ്ക്ക് വേണ്ടി ഉണ്ടായി, പരസ്പര ബന്ധമുണ്ട്. കാരണം ഈ രണ്ടും കൂടിച്ചേരുന്നു. കാല ദേശത്തിൻ്റെതായ വ്യവധാനങ്ങളെല്ലാം മാറ്റിവെച്ചു പരസ്പരം ഒന്നിക്കുന്നു. അതാണ് നിമിത്ത നാം നിമിത്തിക്കുന്നു. എന്തുകൊണ്ട്? സർവം സർവാത്മകമാണ് പ്രപഞ്ചം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ സർവത്തിനും പരസ്പരം നിമിത്ത നൈമിത്തിക്കുന്നു. വിപുലമായ പ്രപഞ്ചത്തിൽ ഗ്രഹ താരകങ്ങൾക്കെല്ലാം നിമിത്ത നമ്മൾ പറയട്ടെ. ഒന്നിനെ ആകർഷിച്ച് മറ്റൊന്ന് നിൽക്കുന്നു, ഒന്നിന്റെ ആകർഷണത്തെ മറ്റൊന്ന് നിൽക്കുന്നു എന്ന് പറയും. ഒന്നിനെ നിലനിർത്തുന്ന മറ്റതാണ്, ഏതേതിനെ നിലനിർത്തുന്നു? രണ്ടും പരസ്പരം നിലനിർത്തുന്നു. അതുകൊണ്ട് ഈ നിമിത്ത നൈമിത്തിക ഭാവം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യകാരണ ഭാവമാണ്. പിതാവും പുത്രനും പോലെയുള്ള കാര്യകാരണ ഭാവമാണ്. ഇതിന് മറ്റു തരത്തിൽ പറയാം, പരസ്പര സാപേക്ഷത. പ്രപഞ്ചത്തിലെ ഓരോ മണ്ഡലിക്കും ഉണ്ടാകുന്ന പരസ്പര സാപേക്ഷത, ഒന്നിനെ ആശ്രയിച്ചൊന്നും ഒന്നിനെ ഇതിൽ നിന്ന് ഈ കെട്ടുപാടിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല. ഞാൻ നിരപേക്ഷമാണെന്ന് പറയാൻ ഇവിടെ ഒരു അണുവിന് പോലും സാധ്യമല്ല. അതുപോലെ ഇവിടെ ഇങ്ങനെ നിർദ്ദേശിക്കുന്നു ഉപാസനയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ. ഇത്രയാകാവുന്നില്ല, ഇതിലും കൂടുതലാകും, ഇതിൽ കുറവുമാകും. അതിന്റെ പരസ്പര നിമിത്ത നൈമിത്തികതയെ ആശ്രയിച്ചു പോകുന്നു ഉപാസനം. അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അത് കഴിഞ്ഞ് മറ്റൊന്ന്, അങ്ങനെ ഉത്തരോത്തര ഭൂയസ്ഥയാവും. ഇവിടെ ഉത്തരോത്തര കൂടുതലായി കൂടുതലായി ഓരോന്നിനെ നിർദ്ദേശിച്ചു. ഇനിയുണ്ടോ മറ്റെന്തെങ്കിലും? ഇനിയെന്തോ മറ്റെന്തെങ്കിലും ശരിയുണ്ട്. അത് ഉണ്ടെന്നറിഞ്ഞാൽ പോരാ, ഓരോന്നിനെയും ബ്രഹ്മമായി ഉപാസിക്കുന്നുണ്ട്. ഓരോന്നിനും ആ ഭൂയസ്ഥവും മഹത്വമുണ്ട്. ബ്രഹ്മമായി ഉപാസിക്കുന്നുകൊണ്ടാണ് അതിന്റെ മഹത്വം. അപ്പൊ നാമത്തെ എന്റെ ഉപാസന പറഞ്ഞു കഴിഞ്ഞപ്പോ ചോദിക്കുന്നു, ഇനി അത് മനസ്സിലായി, അതിനെ ബ്രഹ്മമായി ഉപാസിക്കും. ഇനി ഇതുപോലെ ബ്രഹ്മമായി ഉപാസിക്കത്തക്ക ഏതെങ്കിലും ഉണ്ടോ? ബ്രഹ്മ മഹത്വത്തെ ആരോപിക്കത്തക്ക ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ? അതാണ് ആ മഹത്വത്തിന്റെ താല്പര്യം. ഇവിടെ അതാ ചെയ്യുന്നു, ഓരോന്നിനും ആ ബ്രഹ്മ മഹത്വത്തെ കാണുക. അവ്യവസ്ഥിതമായി അനുഭവപ്പെടുന്ന ഈ സർവപ്രപഞ്ച ഘടകങ്ങളിലും തോന്നുന്നു സർവത്തിന് ഒരേ മഹത്വത്തെ ഉപാസിക്കുക. ഇതന്നെ ഏകമായ മഹത്വമാണ്. അതുകൊണ്ട് അതിന് അവസാനം പറയുന്നു ഭൂമ എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയുള്ള ഓരോ പരിച്ഛിന്നതയിലും മഹത്വത്തെ ആരോപിക്കുകയാണ്. നാമം ബ്രഹ്മമാണ്, പ്രാണൻ ബ്രഹ്മമാണ്. അവസാനം പറയുന്നു ആ സർവമഹത്വം അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെയാണ് ഇവിടെ ഓരോന്നിനും ഉപാസിക്കേണ്ടത് എന്നിങ്ങനെ അവസാനം ബോധിപ്പിക്കുന്നു. സ്മൃതി നിമിത്ത സദ്ഭാവം ആശാരശന പാശ്യർ വിപാശിതം. ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞു ബുദ്ധിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. സാധാരണ പറയും അറിവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇതിന്റെ അസ്തിത്വം അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവിൽ നിന്ന് വേറിട്ട് വസ്തുവിന് സ്ഥിതിയുണ്ടോ ഇല്ലെന്നുള്ള തർക്കമല്ല ഇവിടെ. എപ്പോഴാണോ ഒരു വസ്തുവിനെ അറിയുന്നത്, അറിയുമ്പോ അപ്പോ എടുത്താവണം, മുമ്പും പിമ്പും എടുക്കണ്ട. എപ്പോഴാണോ അറിയുന്നത്, അറിയുമ്പോ വസ്തുവിന്റെ അസ്തിത്വം സ്ഥിതി അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവില്ലാതെ സത്തയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം സത്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് തന്നെ അറിവാണ്. ആ അറിവിൽ വിശേഷിച്ച ഒന്നാണ് സ്മൃതി എന്ന് പറയുന്നത്. അതുകൊണ്ട് വരുന്നു സ്മൃതി നിമിത്ത സദ്ഭാവം. ഈ സർവത്തിനും സ്മൃതി കൊണ്ടുള്ള ഒരു സദ്ഭാവമുണ്ട്. സ്മരിക്കുന്നു നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നു നിലനിൽക്കുന്നു എന്നും പറയാം. അങ്ങനെ സത്ത പ്രകാശിക്കുന്ന അറിവിലൂടെയാണ്, സത്തയെ ആശ്രയിച്ചാണ് വസ്തുക്കൾ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അറിവ് വസ്തുവുമായിട്ട് സത്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അറിവിൽ നിന്ന് ആ സത്തയെ മാറ്റുക, അത് സാധ്യമല്ല. ആ അറിവിൽ വിശേഷമായ സ്മൃതി നിമിത്ത സദ്ഭാവമാണ് ഇത്. സർവവും പ്രപഞ്ചം മുഴുവൻ നേരത്തെ പറഞ്ഞു, സ്മൃതിയില്ലേ പ്രപഞ്ചമില്ല ഒന്നുമില്ല. ആശാരശനാപാശീർ വിപാശിതം സർവം. ഇനി ആശയാകുന്ന ചരട് കൊണ്ട് സർവത്തെയും ബന്ധിച്ചിരിക്കുകയാണ്. ഏതു മുതൽ ഏതുവരെ ആയാലും ശരി, അതിനൊക്കെ ചില ഓരോന്നിനോരോ വിശേഷതകളുണ്ട്. നാമത്തിനുണ്ട്, മനസ്സിനുണ്ട്, വിജ്ഞാനത്തിനുണ്ട്, ചിത്തത്തിനുണ്ട്. അതുപോലെ ആശയ്ക്കും ഒരു വിശേഷതയുണ്ടെന്നാണ്. ആശയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സർവവും പ്രപഞ്ചത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ സർവവും ആശയാൽ ബന്ധിതമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ആ ആശയ്ക്ക് പ്രേരിതനായി നിരന്തരം അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്നു, ഗവേഷണം നടത്തുന്നത്. അതുകൊണ്ടാണ് അറിയണമെന്നുള്ള ആഗ്രഹം, കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം, സ്വായത്തമാക്കണമെന്നുള്ള ആഗ്രഹം, അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം. സർവ പ്രപഞ്ച അംശങ്ങളിലും അതുണ്ട്. അതുകൊണ്ട് കുറെ ആശയാകുന്ന രചന കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് സർവത്തെയും. സർവത വിസമിപ്പ തന്തുഭരം, താമരവളയത്തിൽ നാരുകളെന്നതുപോലെ നാരാണത്. യസ്മിൻ പ്രാണി സമർപ്പിതം, ഇത് സർവം ഏതൊരു പ്രാണനിലാണോ ഹോതപ്രോതമായിരിക്കുന്നത്, പ്രണനിലാണോ സമർപ്പിതമായിരിക്കുന്നത്, ഏതൊരു പ്രാണനെ ആശ്രയിച്ചിട്ടാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത് നിലനിൽക്കുന്നത്, ആ പ്രാണനെ കുറിച്ച് പറയുന്നു. സർവതോ വ്യാപിനാന്തർബഹിർഗതേന മണികണ ഇവ സൂത്രേണ ഗ്രഹിതം വിദൃതം ച. ഈ പ്രാണനെ കുറിച്ച് ചിന്തിച്ചാലോ, സർവവും പ്രാണനാൽ ഗ്രഥിതമായിരിക്കുന്നു, കൊരുക്കപ്പെട്ടിരിക്കുന്നു, പ്രാണനാകുന്ന നൂലുകൊണ്ട് കൊരുത്തിരിക്കുകയാണ്. മണികണ ഇവ വ്യാപിന അന്തർബഹിർഗതേന, സർവവ്യാപിയാണ്, ഈ ജീവനിലിരിക്കുന്നു, സമഷ്ടി പ്രപഞ്ചത്തിലിരിക്കുന്നു, ബാഹ്യപ്രാണികളിലിരിക്കുന്നു, വൃക്ഷലതാദികളിലിരിക്കുന്നു, ചരാചരങ്ങളിലെല്ലാം ഇരിക്കുന്നു പ്രാണൻ. എന്തിന് ജഡമെന്ന് പറയുന്നിടത്ത് പോലും കൊണ്ട് പ്രാണന്റെ സാന്നിധ്യം, ബന്ധിതനായിരിക്കുകയാണ് സർവത്ര എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാണന് സ്വാതന്ത്ര്യം, മണിയിൽ നൂല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നൂലിന് പുറത്തു കിടക്കാൻ നോക്കത്തില്ല, അതാണ് പ്രാണന്റെ സ്ഥിതി. അന്തർബഹിർഗതേന മണികണ ഇവ സൂത്രേണ ഗ്രഥിതം വിദൃതം, പ്രാണൻ എല്ലാത്തിനെയും ബന്ധിച്ചിരിക്കുന്നു, പ്രാണൻ എല്ലാത്തിനെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇത് പിരിയാൻ വയ്യാത്ത രീതിയിലിരിക്കുകയാണ് പ്രാണൻ, സർവ പ്രപഞ്ചാത്മകനായിരിക്കുന്നു, പ്രപഞ്ചം പ്രാണാശ്രിതമായിരിക്കുന്നു. അങ്ങനെയുള്ള പ്രാണൻ സേഷ പ്രാണോ ആശായ ഭൂയാൻ, ആശയ്ക്കും അപ്പുറം പോകാം, പ്രാണനിലെത്താം, പ്രാണന് ഉപാസിക്കാം, അതും ബ്രഹ്മം തന്നെ. ആശയക്കാൾ അതിന് കുറച്ചുകൂടി സവിശേഷതയുണ്ട്. കഥമസി ഭൂയസ്തു വ്യത്യാസ, എന്താണ് അതിന്റെ സവിശേഷത? ദൃഷ്ടാന്തേന സമർത്ഥയും തദ്ഭൂയസ്തും യഥാവൈ ലോകേ രഥചക്രസ്യ ആരാ രഥനാഭു സമർപ്പിത സംപ്രോത സംപ്രവേശിത ഇത്യത്. എങ്ങനെയാണോ ലോകത്തിൽ നമുക്ക് കാണാം, രഥത്തിന്റെ ചക്രം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആരക്കാലുകൾ അതിന്റെ നാഭിയിൽ നിന്ന് അതിന്റെ പരിധിയിലേക്ക് ഉള്ള ബന്ധം ആരക്കാൽ, ആ കാലുകളെല്ലാം എന്താണ്? രഥനാഭു സമർപ്പിത, ആ നാഭിയിൽ സമർപ്പിതമായിരിക്കുന്നു. സംപ്രോത സംപ്രവേശിത, എന്നിട്ടാണ് ചക്രത്തെ ബലപ്പെടുത്തുന്നത്, ആ ചക്രത്തിന്റെ പരിധിയെ നിലയ്ക്ക് നിർത്തുന്നത് ഈ ആരക്കാലുകൾ അതിന്റെ നാഭിയിലേക്ക് ഉറപ്പിച്ചിട്ടാണ്. ഏവം അസ്മിൻ ലിംഗസംഘാതരൂപേ പ്രാണേ പ്രജ്ഞാത്മനി ദൈഹികേ മുഖ്യേ യസ്മിൻ പരാ ദേവത നാമരൂപ വ്യാകരണായ ആദർശാദു പ്രതിബിംബവ ജീവേനാത്മന അനുപ്രവിഷ്ട യംഹാരാജ ഇവ സർവാധികാര ഈശ്വരസ്യ കസ്മിന്നഹ ഉത്രാന്തി ഉത്രാന്തോ ഭവിഷ്യാമി കസ്മിൻ വാ പ്രതിഷ്ഠിതേ പ്രതിഷ്ഠാസ്യാമി ഇതി സപ്രാണ അസ്ത്രജത ഇതി ശ്രുതേഹി. മുണ്ഡകത്തിൽ വരുന്നുണ്ട്. യസ്മിൻ ലിംഗസംഘാതരൂപേ, ഈ ലിംഗസംഘാത സൂക്ഷ്മ ശരീരത്തിൽ പ്രാണി പ്രജ്ഞാത്മനി ദേഹികേ മുഖ്യേ യസ്മിൻ പരാദേവത, ആ പ്രാണനിലാണ്, അന്ധകരണം ഉൾപ്പെടുന്ന അതിലാണ് ആ പരാദേവത എന്ന് പറഞ്ഞു. തദ്ദേവസ്വം ഏതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞ പരാദേവത, നാം രൂപ വ്യാകരണമായ ഇതെല്ലാം പ്രകടമാക്കുന്നതിന്, പ്രപഞ്ചത്തെ പ്രകടമാക്കുന്നതിന് ആദർശാദു പ്രതിബിംബവ കണ്ണാടിയിലെ ബിംബത്തെ പോലെ ജീവേനാത്മന അനുപ്രവിഷ്ട ജീവാത്മരൂപത്തിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നത് ഏതൊരു പ്രാണനിലാണോ ആ പ്രാണൻ, ഇവിടെ പ്രാണൻ അന്ധകർണം എന്നെല്ലാം പറയുന്നു ഒരർത്ഥത്തിലാണ്. ആ പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുക. യേശ്ച മഹാരാജ ശിവ സർവാധികാരി ഈശ്വരസ്യ, സർവാധികാരിയായി മഹാരാജാവിനെ പോലെ ഈ സംഘാതത്തിന് നേതൃവനാണോ ഇതിന്റെ നേതൃത്വത്തെ കൈയാളുന്നത് അവൻ പ്രാണൻ. അതിനെക്കുറിച്ച് ശ്രുതി എന്ന് പറയുന്നു, കസ്മിൻ അഹം ഉത്രാന്തി ഉത്രാന്തോ ഭവിഷ്യാമി. ഈ പ്രാണന്റെ ഉത്രമണത്തിൽ എല്ലാവരും പോകുന്നു. ഗീതയിൽ പറഞ്ഞു 15-ാം അധ്യായം പുഷ്പത്തിൽ നിന്ന് അതിന്റെ ഗന്ധത്തെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ എന്ന് പറഞ്ഞു. അതെന്നോട് പറയുന്നു, കസ്മിൻ വാ പ്രതിഷ്ഠിതേ പ്രതിഷ്ഠാസ്യാമി. അങ്ങനെ പോകുന്ന ഈ പ്രാണൻ ഏതെങ്കിലും ഒരു ശരീരത്തിൽ ചെന്ന് ഇരുപ്പറപ്പിച്ച എല്ലാവരും അവിടെ ഇരിക്കുന്നു. അന്ധകരണവും ഇന്ദ്രിയങ്ങളും സംസ്കാരവുമില്ല, അതാണ് പ്രാണൻ. അങ്ങനെയുള്ള പ്രാണനെ സൃഷ്ടിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. പ്രാണൻ അങ്ങനെ ഒരു ജോലിയുണ്ട്, ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകും. ജനനം മരണങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രാണനാണ് ആത്മാവല്ല. പ്രാണൻ മഹത്വമുള്ളതാണോ, അത് സർവത്രബോധപ്രദമായിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാണോപാസനയെ കുറിച്ച് അവസാനം പറയുന്നത്. യേസ്തു ഉച്ഛായിവ അനുഗത ഈശ്വരൻ. അതെന്ത് ചെയ്യുന്നു, എങ്ങനെയാണോ നിഴൽ ഒരുവനെ പിന്തുടരുന്നത് അതുപോലെ സൃഷ്ടികർത്താവിന് അതും പിന്തുടരുന്നു. അല്ലെ, ആത്മാവിനെ ഇവിടെ ചേർന്നാണ് പ്രാണൻ, ജീവനോട് ചേർന്നാണ് പ്രാണൻ. എന്റെ ഗതിവിഗതികളെല്ലാം രഥസ്യാരേഷു നിയമിരർപ്പിതോ നാഭൂ അര അർപ്പിത ഏവമേവ ഏത ഭൂതമാത്രാഹ പ്രജ്ഞമാത്രാഹ പ്രജ്ഞമാത്ര പ്രാണയ അർപ്പിത തേഷ പ്രാണൈവ പ്രജ്ഞാത്മാ ഇതി കൗശീതകിന. മുണ്ടകത്തിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. യഥാ അരേഷു നേമിർ അർപ്പിത നാഭൂ അര ചക്രത്തിന്റെ പരിധി അത് ആരക്കാലുകളിലാണ്, ആരക്കാലുകൾ അതിന്റെ നാഭിയിലാണ്. ഏമേത് ഏതാ ഭൂതമാത്ര, അതുപോലെ ഈ ഭൂതമാത്രകളെല്ലാം പ്രജ്ഞാമാത്ര അർപ്പിത പ്രജ്ഞാമാത്രകളെല്ലാം അർപ്പിതമായിരിക്കുന്നു. പ്രജ്ഞാമാത്രകളെല്ലാം പ്രാണങ്ങളിൽ അർപ്പിതമായിരിക്കുന്നു. യേശ പ്രാണയൈവ പ്രജ്ഞാത്മാ, ഈ പ്രാണൻ തന്നെയാണ് പ്രജ്ഞാത്മാവായിരിക്കുന്നത്. എന്നുകൊണ്ട് പ്രാണൻ തന്നെയാണ് അന്ധക്കരണം, അന്ധക്കരണം തന്നെയാണ് പ്രജ്ഞാത്മാ. താതാത്മ്യത്തിൽ അതായിട്ട് പ്രാണൻ അന്ധക്കരണത്തോട് താതാത്മ്യമായിരിക്കും, പ്രാണൻ അന്ധക്കരണം തന്നെ. അന്ധക്കരണം ആ ജീവനോട് താതാത്മ്യമായിരിക്കും, അത് ജീവൻ തന്നെ. ആ ജീവൻ പരമാത്മാവിനോട് താതാത്മ്യമായിരിക്കും, അത് ആ പരമാത്മാവ് തന്നെ. അതുപോലെ ഭൂതങ്ങൾ ഇതിനോട് താതാത്മ്യമായിരിക്കുമ്പോൾ ഭൂതങ്ങളെല്ലാം അത് തന്നെ. അതാ പ്രാണന്റെ മഹത്വത്തെ കുറിച്ച് പറയണം. അതേവ അസ്മിൻ പ്രാണയെ സർവേദോക്ത സമർപ്പിത. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ പ്രാണന് സർവവും സമർപ്പിതമായിരിക്കുന്നു, സർവവും പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. അത് സയേഷ പ്രാണോ അപരതന്ത്ര പ്രാണയ സ്വശക്തിയാവുകയും നാന്യകൃതം ഗമനാദി ക്രിയാസ്വസ്യ സാമർഥ്യം. അതേവ യേശ പ്രാണോ അപരതന്ത്ര ആ പരതന്ത്ര നമ്മൾ പറഞ്ഞ രണ്ടു തരത്തിലർത്ഥം പറയാം. ന പരതന്ത്ര പരതന്ത്രനല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അപരസ്യ തന്ത്ര അപരൻ അധീനമാണ്, നേരെ വിപരീതാർത്ഥം. ഇങ്ങനെയുള്ള ശബ്ദപ്രയോഗങ്ങൾ ആ പരതന്ത്ര എന്ന് വെച്ചാൽ പരതന്ത്രനല്ല, അല്ലെങ്കിൽ അപരന് തന്ത്ര അപരൻ അധീനനാണ് പരതന്ത്രനാണെന്ന്. ഇവിടെ എന്ന് പറയുന്ന സയേഷ പ്രാണോ അപരതന്ത്ര പരതന്ത്രനല്ല അന്യാധീനനല്ല പ്രാണേന സ്വശക്തിയാവിൽ സ്വയം അവൻ സഞ്ചരിക്കുന്നു. ഇത് പ്രാണൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു, ആ പ്രതിബിംബ രൂപത്തിൽ അനുപ്രവേശം ചെയ്തവനാണ്. പ്രതിബിംബ രൂപത്തിൽ അവൻ സ്വതന്ത്രനാണ്, താതാത്മ്യ രൂപത്തിൽ അവൻ ആ പരമാത്മാവ് തന്നെ. ഏത് തരത്തിലായാലും ശരി അവൻ പരതന്ത്രനല്ല, അന്യാധീനല്ല. അന്യകൃതം ഗമനാദി ക്രിയാസ്വസ്യ സാമർഥ്യം. ജീവന് ദമനാദിക്രിയയിലുള്ള സാമർഥ്യം അല്ല പ്രാണനിൽ നിന്ന് കിട്ടുന്നതാണ്. ജീവൻ പോകുന്നു എന്നും മറ്റും പറയുന്നുണ്ടല്ലോ, ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഈ ശരീരത്തിരുന്നുകൊണ്ട് തന്നെ ഗമനാദി വ്യാപാരങ്ങൾ നടത്തുന്നു. എവിടെ നിന്ന് കിട്ടി ഈ ശേഷി? ശരീരം ജഡമാണ്, അതിന് ആ ശേഷി വരാൻ വഴിയില്ല. ആത്മാവ് നിർഗുണമാണ്, അതിനും ചലിക്കാൻ പറ്റത്തില്ല. പിന്നെ എവിടെ നിന്ന് ഈ ശേഷി കിട്ടി? സ്വതന്ത്രനായ പ്രാണനിൽ തന്നെയുണ്ട് അത്. പ്രാണന്റെ തന്നെ ശേഷിയാണത്, പ്രാണനെ ബന്ധം. അതാ ചിത്തിനും ജഡത്തിനും ഇടയ്ക്ക് നിൽക്കുകയാണ്, അതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചു. ചിത്തായിരിക്കുന്ന ആത്മസ്വരൂപത്തിനും ജഡമായിരിക്കുന്ന ശരീരത്തിനും ഇടയ്ക്ക് പ്രാണൻ, അത് സ്വതന്ത്രനാണെന്ന്. സർവം ക്രിയാകാരക ഫലഭേദജാതം പ്രാണേ ഏവ ന പ്രാണ ബഹിർഭൂതം അസ്ഥി. ക്രിയാകാരക ഫലരൂപത്തിലുള്ള ഇത് സർവം പ്രാണനിൽ തന്നെ. എന്താ ഈ പ്രാണൻ എന്ന് പറയുന്ന ഇവിടെ എന്താ ആത്മാവാണോ? പ്രാണ ആത്മതാതാത്മ്യത്തിലത് ആത്മാവ് തന്നെ. ശരീരാദി താതാത്മ്യത്തിൽ അത് പ്രാണനായി നിൽക്കുന്നു, അല്ലെങ്കിൽ അത് ആത്മാവ് തന്നെ. പ്രാണാബഹിർഭൂതമസ്തി, പ്രാണനിൽ നിന്ന് വേറിട്ടൊന്നും. അതുകൊണ്ടാണ് പ്രാണന്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുക. പ്രാണൻ സർവാത്മകമാണ് ബ്രഹ്മത്തെ പോലെ. പ്രാണ പ്രാണം ദദാതി യത് ദദാതി തത് സ്വാത്മഭൂതമേവ യസ്മി ദദാതി തദവി പ്രാണായേവ അത പിത്രാദി അഖ്യുഭി പ്രാണയേവ. പറയുന്നു പ്രാണ പ്രാണം ദദാതി, പ്രാണൻ പ്രാണന് ദാനം ചെയ്യുന്നു. സർവവ്യവഹാരങ്ങളും പ്രാണനെ ആശ്രയിച്ചിട്ടാണ്. നൽകുക സ്വീകരിക്കുക ഇതല്ല. ഈ ശരീരത്തിനുള്ളിൽ ജീവന് ജീവരൂപത്തിൽ പ്രാണൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ആ പ്രാണാത്മകമാണ് സർവവ്യവഹാരവും. പ്രാണനെ ആത്മാവ് വിശദീകരിച്ചു കഴിഞ്ഞാൽ ആത്മാത്മകമാണ് സർവവ്യവഹാരം എന്നും പറയാം. കൊടുക്കുന്നത് വാങ്ങുന്നതുമല്ല, കൊടുക്കുന്നവർക്ക് പ്രാണനെ തന്നെ, വാങ്ങുന്നവർക്ക് പ്രാണൻ തന്നെ. ആരാണ് പ്രാണൻ തന്നെ? അതാണ് യസ്മി ദദാതി തദ്വി പ്രാണായവ അഥവാ പിത്രാദ്യാഖ്യോപി പ്രാണായവ. സർവവും പിത്ര പിതാപുത്രാദി സർവവും പ്രാണനാണ്. പ്രാണന്റെ സർവാത്മകതയെ കാണിക്കുന്നു രണ്ടു തരത്തിൽ. പ്രാണശക്തി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ വ്യവഹാര ആസ്പദമായി, ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ സർവാധിഷ്ഠാനമായി. ഏത് രീതിയിലായാലും പ്രാണൻ സർവാത്മകമാണ്. ഏത് രീതിയിലും പ്രാണനെ കാണാം.